Praise be to God that we can be together again this afternoon.
വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ വൈകുന്നേര വേളയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയായത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം.
We have been talking in the Bible studies about getting to heaven and the prizes we will get earn in heaven.
നാം നമ്മുടെ വേദ പഠന പരമ്പരയിൽ സ്വർഗ്ഗത്തിലേക്ക് നാം എത്തിപ്പെടുകയും അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി.
So I think I'd like to think about the future this afternoon.
അതുകൊണ്ട് ഈ സന്ധ്യാവേളയിൽ ഭാവികാലത്തെ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിലയിരുത്താം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
And we'll start by turning to Hebrew and chapter 11.
അതിന് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധകളെ തിരിക്കുകയാണ്.
And we will go back to a reference to our friend Abraham.
അവിടെ അബ്രഹാമിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുവാൻ പോവുകയാണ്.
Now I've heard that Malayalams look forward to getting their inheritance.
ഞാൻ അറിഞ്ഞിരിക്കുന്നത് മലയാളികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സ്വത്ത് സമ്പാദ്യം നമുക്ക് ലഭിക്കാനായിട്ട് നോക്കി പാർക്കുന്നവരാണ്.
Because Malayalam parents are very good about leaving a good inheritance for their children.
എന്നാൽ മലയാളികളായിട്ടുള്ള മാതാപിതാക്കൾ പൈതൃകങ്ങൾക്കായിട്ട് നല്ല ഒരു സമ്പത്ത് വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്.
I wish I were a Malayalam, I suppose.
ഞാനൊരു മലയാളി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു.
My parents have been in full-time service since
1951. 1951 ആണ്ട് മുതൽ എന്റെ മാതാപിതാക്കൾ പൂർണ്ണ സമയ കർത്തൃവേലയിലായിരുന്നു.
They are 90 and 91 years old.
അവർ 90ഉം 91 വയസ്സും പ്രായം ആയിരിക്കുകയാണ്.
I suppose one of these years they will go to the Lord's glory.
ഈ അടുത്ത വർഷങ്ങളിൽ അവർ കർത്താവിന്റെ മഹിമാസനത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ കരുതുകയാണ്.
But I am not anticipating a big inheritance.
എന്നാൽ വലിയ ഒരു സമ്പാദ്യം അവരുടെ പക്കൽ നിന്ന് ഞാൻ ഒന്നും തന്നെ ലഭിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല.
In Hebrews 11 we hear about Abraham.
എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്.
It says by faith in verse 9 he lived as an alien in the land of promise, as in a foreign land, dwelling in tents with Isaac and Jacob, fellow heirs of the same promise.
ഒമ്പതാം വാക്യത്തിൽ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യ ദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്
For he was looking for the city which has foundation.
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതും ആയ നഗരത്തിനായി കാത്തിരുന്നു.
What did Abraham live in?
അബ്രഹാം എവിടെയാണ് പാർത്തിരുന്നത്?
Tents.
താൻ കൂടാരങ്ങളിലായിരുന്നു താൻ പാർത്തിരുന്നത്.
Tents have no foundation.
ഈ കൂടാരങ്ങൾക്ക് യാതൊരു വിധത്തിലും അടിസ്ഥാനങ്ങൾ ഇല്ലായിരുന്നല്ലോ.
You don't build a city out of tents.
ഒരു കൂടാരം അങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ നമ്മൾ ആരും നിർമ്മിക്കാറില്ല.
The Lord had given Abraham a covenant.
ദൈവം അബ്രഹാമിനെ ഒരു ഉടമ്പടി നൽകി കൊടുത്തിരുന്നു.
He called him out of Ur of the Chaldees.
കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് അവരെ വിളിച്ചു, വേർതിരിച്ചു.
And said, I will make a great nation out of you.
അബ്രഹാമിനെ നിന്നെ ഒരു വലിയ ജാതിയാക്കി തീർക്കും.
And my name will be among those people.
ജനങ്ങളുടെ മധ്യത്തിൽ എന്റെ നാമം അവിടെ
And I will give you a land.
നിങ്ങൾക്ക് ഒരു ദേശം പാർക്കുവാനായിട്ട് നൽകുവാൻ പോവുകയാണ്.
And there will be a great city.
മാത്രമല്ല അവിടെ ഒരു മഹനീയമായ ഒരു പട്ടണം ഉണ്ടായിരിക്കും.
What city did Abraham live in?
എന്നാൽ ഏത് പട്ടണത്തിലായിരുന്നു അബ്രഹാം ജീവിച്ചിരുന്നത്?
No city.
നാം നോക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള ഒരു പട്ടണത്തിലല്ലായിരുന്നു അബ്രഹാം ജീവിച്ചിരുന്നത്.
So were God's promises not true?
അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിഷ്ഫലം ആയി പോയോ?
Oh, let's look at verse 13.
15-ാം വാക്യത്തിലേക്ക് നാം ശ്രദ്ധകളെ തിരിക്കുക.
Because we've already seen
13 13-ാം വാക്യം.
Because we've already seen that Jacob Isaac and Jacob received the same promise in verse 10.
10-ാം വാക്യത്തിൽ ഇസഹാക്കിനും യാക്കോബിനും അബ്രഹാമിനും ലഭിച്ചതിനെ സമമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് നാം കാണുവാനിടയായി തീർന്നു.
And then verses 11 and 12 Sarah was able to give birth to a boy and the nation started to grow.
15-ാം 12-ാം വാക്യങ്ങളിൽ സാറായിക്ക് ഒരു സന്തതി ലഭിക്കാനിടയായി തീർന്നു, അവനിൽ നിന്ന് ആ ജാതി പെരുകി വർദ്ധിപ്പാനിടയായി തീർന്നു.
And they followed the Lord in faith.
അവർ വിശ്വാസത്തിൽ അവരുടെ ദൈവത്തെ അനുഗമിപ്പാനിടയായിത്തീർന്നു.
Verse 13 and all of these died in faith.
13-ാം വാക്യത്തിൽ ഇവരെല്ലാവരും വാഗ്ദത്ത് നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് അത് കണ്ടിട്ട് അവർ മരിച്ചു. വിശ്വാസത്തിൽ മരിച്ചു.
Without receiving the promises but having seen them and having welcomed them from a distance, and having confessed that they were strangers and exiles on the earth.
വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്താൽ മരിച്ചു.
They knew more about faith than we do sometimes.
വിശ്വാസത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കുന്ന അറിവിനേക്കാൾ ഉപരിയായി അവർക്ക് അറിയാമായിരുന്നു.
They had received the promise.
അവർക്ക് ആ വാഗ്ദത്തം ലഭിച്ചവരാണ്.
They followed by faith.
അവർ വിശ്വാസത്താൽ അനുഗമിച്ചു.
They did not receive the promise physically.
ഭൗതികമായിട്ട് ആ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല.
So they understood that by faith that the promise was still future.
അപ്പോൾ വിശ്വാസത്താൽ അവർ മനസ്സിലാക്കിയത് ആ വാഗ്ദത്തിന്റെ നിവൃത്തി അത് ഭാവി കാലങ്ങളിൽ സംഭവിക്കാനുള്ളതാണ്.
They welcomed these promises from a distance, it says.
അവർ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു.
They understood that we're just exiles and strangers here on this earth.
അവർ ഈ ലോകത്തിൽ കേവലം പരദേശികളും പ്രയാണം ചെയ്യുന്നവരുമായിട്ട് മാത്രം ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു.
Abraham understood that there was going to be another city that would have foundation.
അടിസ്ഥാനങ്ങൾ ഉള്ളതായ മറ്റൊരു പട്ടണം ഉണ്ട് എന്ന് അബ്രഹാമിന് ഗ്രഹിച്ചിരുന്നു.
Whose architect?
അതിന്റെ ശില്പി.
I've met a couple of architects here.
ഞാൻ ഇവിടെ ചില ആർക്കിടെക്റ്റുകളെ കാണുവാൻ ഇടയായിത്തീർന്നു.
Here's a better one.
എന്നാൽ ഇവിടെ മേന്മയേറിയ ഒരു ശില്പിയെ കാണുവാൻ സാധിക്കുന്നു.
And he's also the builder.
താൻ ആണ് കെട്ടിടത്തിന്റെ നിർമ്മാതാവും.
I met a number of you that do construction.
അനേകർ ഇവിടെ കെട്ടിട നിർമ്മാണ വേളയിൽ ഏർപ്പെട്ടവരായി ഞാൻ കാണുവാൻ ഇടയായിത്തീർന്നു.
So you're in a good business.
അത് നല്ലൊരു ബിസിനസ് തന്നെയാണ്.
Because that's also God's business.
എന്നാൽ ദൈവത്തിന്റെയും ബിസിനസ് അതാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു.
He's the architect and the builder is God.
അവിടെ ശില്പിയും അത് നിർമ്മിക്കുന്നവനും പണിയുന്നവനും ദൈവം തന്നെയാണ്.
And Jesus went away and said, I'm going to build mansion.
നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിട്ട് പോയപ്പോൾ നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് താൻ പോയത്.
And if you believe in me,
തന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ,
like Abraham did,
അബ്രഹാം വിശ്വസിച്ച പോലെ വിശ്വസിക്കുമെങ്കിൽ,
you will become part of that.
നിങ്ങളും ആ വേലയുടെ ഭാഗവാക്കായി തീരുവാൻ പോവുകയാണ്.
In Ephesians chapter 1,
എഫീസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം,
we read of our inheritance.
നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമുക്ക് വായിപ്പാനിടയായിട്ടിരുന്നുണ്ട്.
Some of you may be very poor here.
ഒരുപക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ദരിദ്രരായിട്ടുണ്ടോ?
You may not even have a bank account.
ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തവരായി ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം.
You may get paid by cash and you live on what you earn.
പൈസ മാർഗേ നമുക്ക് ശമ്പളം ലഭിക്കുകയും അപ്രകാരം പൈസ മാത്രം വിനിയോഗിക്കുന്നവരായി ചിലർക്കും കാണപ്പെടാറുണ്ട്.
Don't worry about your inheritance.
എന്നാൽ നിങ്ങളുടെ അവകാശത്തെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട.
Because this earth doesn't offer you much.
എന്നാൽ ഈ ലോകം നമുക്ക് അങ്ങനെയൊന്നും വാഗ്ദത്തം ചെയ്യുന്നില്ല.
And even if your parents leave you millions of dollars,
നിങ്ങളുടെ മാതാപിതാക്കന്മാർ ലക്ഷക്കണക്കിന് അവകാശമായിട്ട് നിങ്ങൾക്ക് ധനം വെച്ചിട്ട് പോകുന്നു എങ്കിൽ തന്നെയും,
you'll just die and leave it as well.
നിങ്ങളും മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല.
What's so wonderful about that?
അതുകൊണ്ട് ഈ അവകാശം ലഭിക്കുന്നതിൽ എന്താണ് ശ്രേഷ്ഠത?
But look at Ephesians chapter 1 and verse 11.
എന്നാൽ എഫീസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം ശ്രദ്ധിക്കുക.
We also have obtained an inheritance.
അവനിൽ നാം അവകാശവും പ്രാപിച്ചു.
Having been predestined according to his purpose, who works all things after the counsel of his will.
തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത്.
Where do you get an inheritance from?
നമുക്ക് അവകാശം എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്?
God himself.
അത് ദൈവത്തിന്റെ പക്കൽ നിന്ന് തന്നെയാണ്.
And then we find out the Holy Spirit at the end of verse 13 and going into 14 is given as a pledge of our inheritance.
അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ അവകാശം ലഭ്യമായി തീരേണ്ടതിന് ഒരു അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്.
Sometimes in the West, when the father dies and the inheritance is being distributed by the court, there becomes a big fight in the family.
അവിടെ പാശ്ചാത്യ ലോകങ്ങളിൽ പിതാവിന്റെ മരണാനന്തരം സ്വത്തൊക്കെയും വിഭാഗിക്കപ്പെടുമ്പോൾ കോർട്ട് മുഖേന അത് നടക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പൈതങ്ങൾ തമ്മിൽ.
But there's not going to be any fight about my inheritance.
എന്നാൽ എന്റെ അവകാശത്തോളം ബന്ധത്തിൽ അവിടെ യാതൊരു വാക്തർക്കവും ഉണ്ടാകാൻ പോകുന്നില്ല.
My surety, my will, my seal of that inheritance is the very Holy Spirit of God himself.
എന്റെ ഉറപ്പ്, എന്റെ ധൈര്യം, എന്റെ ആ അവകാശം അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അവിടെ അത് ഉറപ്പിച്ചു നൽകുന്നത്.
Nobody can take my inheritance away.
എന്റെ അവകാശം ആർക്കും അപഹരിച്ചെടുക്കുവാൻ സാധ്യമല്ല.
Nobody can steal my inheritance.
അത് മോഷ്ടിച്ച് ആർക്കും എടുത്ത് എന്റെ കയ്യിൽ നിന്ന് എടുക്കുവാൻ സാധിക്കില്ല.
If I get no money from my parents, it doesn't matter. I've got a better inheritance.
എന്റെ മാതാപിതാക്കളുടെ പക്കൽ നിന്ന് എനിക്ക് അവകാശം ലഭിച്ചില്ല എങ്കിൽ തന്നെയും അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു അവകാശം എനിക്കുണ്ട്.
It's out of this world. It's so good.
ഇത് ഈ ലോകത്തിൽ നിന്ന് വെളിയിലുള്ള ഒരു അവകാശമാണ്.
And then if you turn over to verse 18,
പതിനെട്ടാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമെങ്കിൽ എഫേസ്യർ 1:18
I pray that the eyes of your heart will be enlightened so that you may know what is the hope of his calling, what are the riches of the glory of his inheritance in the saints.
അവിടെ 17-ാം വാക്യത്തിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവ് ആയവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, അതാണ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
Look how he explains the inheritance.
ആ അവകാശത്തെ താൻ വിവരിച്ച് അവർക്ക് കൊടുക്കുന്നത് എപ്രകാരമാണ് എന്ന് ശ്രദ്ധിക്കുക.
The riches of the glory of that inheritance.
ആ അവകാശത്തിന്റെ ആ മഹിമാധനം, അതിന്റെ ആ ധനം, അതിന്റെ ശ്രേഷ്ഠത, മഹത്വമുള്ള പിതാവായ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ആ മഹിമ അവകാശത്തിന്റെ ശ്രേഷ്ഠത താൻ പറഞ്ഞു കൊടുക്കുകയാണ്.
Wow, I said 5 words. Thank you for the interpretation. I know there are concepts that are difficult.
But പ്രയാസമുള്ള ആശയങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
The last phrase says in the saints.
ഇവിടെ ആ വിശുദ്ധന്മാരുടെ ഇടയിൽ എന്നാണ് അവസാനമായിട്ട് അത് ഇംഗ്ലീഷിൽ കാണുവാൻ സാധിക്കുന്നത്.
That makes no sense.
അത് അർത്ഥരഹിതമായിട്ട് ഒരുപക്ഷെ തോന്നാവുന്നതാണ്.
The inheritance is in the saints.
അവന്റെ വിളിയാൽ ഉള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ.
Maybe it's for the saints.
ഒരുപക്ഷെ അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവകാശമായിരിക്കണം.
But how is it in the saints?
എന്നാൽ അത് വിശുദ്ധന്മാരിൽ ആക്കപ്പെട്ടത് എങ്ങനെയാണ്?
We'll get to that a little bit later.
തുടർന്ന് നാം അത് കാണുവാൻ പോകുന്നതാണ്.
Now you can go to 1 Peter chapter 1.
ഒന്ന് പത്രോസിനെ എഴുതിയ ലേഖനം 1-ാം ലേഖനം.
And he also talks about our inheritance.
പത്രോസും നമ്മുടെ അവകാശത്തെക്കുറിച്ച് താൻ അവിടെ പരാമർശിക്കുന്നുണ്ട്.
Now Peter was just a fisherman. He did not have much money.
അപ്പോസ്തലനായ പത്രോസ് കേവലം ഒരു മുക്കവനായിരുന്നു. തന്റെ പക്കൽ ധാരാളമായി ധനമൊന്നും ഇല്ലായിരുന്നു.
But he says at the end of verse 3 that we were born again to a living hope through the resurrection of Jesus Christ from the dead.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി.
To obtain an inheritance which is imperishable and undefiled and will not fade away.
അത് ഒരിക്കലും വാട്ടം മാലിന്യം ഒന്നും ഇല്ലാത്ത ഒരു അവകാശത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
And then we find out where it is.
അത് എവിടാണ് സ്ഥിതി ചെയ്യുന്നതും എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
Reserved in heaven for you.
അത് നിങ്ങൾക്കായി സ്വർഗത്തിൽ കാക്കപ്പെട്ടിരിക്കുകയാണ്.
And the you is plural. The you is plural. All of you.
അവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്.
This has something to do with in the saints.
ഇത് വിശുദ്ധന്മാർ എന്ന് ആ ബഹുവചനത്തിൽ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നതാണ്.
So what do we inherit?
അപ്പോൾ നമുക്ക് അവകാശമായി ലഭിക്കുവാൻ പോകുന്ന എന്താണ്?
What's the city?
ഈ പട്ടണം ഏതാണ്?
What's this future?
ഈ ഭാവി എന്താണ്?
What's this hope?
ഈ പ്രത്യാശ എന്താണ്?
What's imperishable?
ഈ നശിച്ചു പോകാത്തതായിട്ടുള്ളത് എന്താണ്?
What will never fade away?
എന്താണ് ഒരിക്കലും ക്ഷയിച്ചു പോകാത്തത്?
Well, my friend John got to have a vision of it.
അതിനെക്കുറിച്ച് നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാന് ഒരു ദർശനം ലഭിക്കുകയുണ്ടായി.
Unfortunately, he wrote it down and sent me the letter.
ആ ലേഖനം താൻ കുറിച്ചിടുകയും എനിക്ക് താൻ അയച്ചു തരികയും ചെയ്യുകയുണ്ടായി.
You can have it in your Bible too. Revelation chapter 21.
നിങ്ങളുടെയും ബൈബിളിൽ കാണാവുന്നതാണ് വെളിപ്പാട് 21.
And Paul, John has given us this whole revelation of the person of Jesus Christ.
അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വ്യക്തി സവിശേഷതയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ലേഖനം തന്നെ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്.
If you don't get the first 5 words of the book correct, you missed the whole book.
ഈ വെളിപ്പാടിന്റെ തുടക്കം എന്നോണം അതിന്റെ ആദ്യത്തെ 5 വാക്യം നേരാവണ്ണം മനസ്സിലായില്ലെങ്കിൽ ആ പുസ്തകം പൂർണ്ണമായി നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കില്ല.
The revelation of Jesus Christ.
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്.
It's not the revelation of heaven.
അത് സ്വർഗത്തിന്റെ വെളിപ്പാടല്ല.
It's not the revelation of the tribulation problem.
അത് മഹാപീഡന കാലത്തിനെ കുറിച്ചുള്ള ഒരു ഒരു വെളിപ്പാടല്ല.
It's not only the revelation of the trumpets and the bowls and all the scroll and all the things that we read about.
അത് കാഹളങ്ങളും പുസ്തക ചുരുളുകളും അങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു വെളിപ്പാടല്ല.
It's the revelation of Jesus Christ.
ഇത് വസ്തുതാപരമായി ആയിട്ട് നോക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്.
And what he's going to do in the future.
ഭാവി കാലത്തിൽ നമ്മുടെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം.
And how he's going to resolve all the problems of the world.
ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും താൻ എപ്രകാരമാണ് അതിനെ ഒരു ഒരു ഉത്തരം നൽകി തരുവാൻ പോകുന്നത്.
And how he's going to fulfill all his promises.
തന്റെ എല്ലാ വാഗ്ദത്തങ്ങളും താൻ എപ്രകാരം നിവർത്തിക്കുവാൻ പോകുന്നു.
4000 years ago,
4000 varshangalkku munpu,
he gave Abraham some promises.
Abrahamine chila vaagdathangal kodukkundayi.
2000 years ago, he gave Paul some promises.
2000 varshangalkku munpu Paulosine than chila vaagdathangal nalgi koduthu.
In the year 2018, they have not been fulfilled yet.
2018 varsham aayittum adu ayinte nivrutheekaranathil ethippettittilla.
You get to the book of Revelation in the first 20 chapters, some of them are fulfilled but not all of them.
വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ആദ്യത്തെ 20 ഓളം അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ ചിലയൊക്കെ പ്രവചനങ്ങളൊക്കെ നിറവേറിയതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ തന്നെയും നിറവേറപ്പെടാത്തതായിട്ടുള്ള അനവധി വാക്തത്വങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ്.
We come to chapter 21 and we start to see the final fulfillment.
21st വാക്യത്തിൽ നാം വരുമ്പോൾ അവിടെ ആ വാക്തത്വ നിവൃത്തിയുടെ ആ പരിഅവസാനത്തിലേക്ക് നാം വന്ന് എത്തപ്പെടുകയാണ്.
Then I saw a new heaven and a new earth.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
And for the first heaven and the first earth passed away and there's no longer any sea.
ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല.
A new heaven.
ഒരു പുതിയ ആകാശം.
And a new earth.
ഒരു പുതിയ ഭൂമി.
And I saw the holy city.
അവിടെ വിശുദ്ധ നഗരം താൻ കാണുവാൻ ഇടയായി തീർന്നു.
The new Jerusalem coming down out of heaven from God.
പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു.
Made ready as a bride adorned for her husband.
നാം വായിച്ചു കേട്ടതുപോലെ തന്റെ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഒരു മണവാട്ടിയായിട്ടാണ് പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്.
And I heard a voice from heaven saying, Behold, the tabernacle of God is among men, and he will dwell among them.
പിന്നെ ഒരു ശബ്ദം താൻ കേൾക്കുന്നത് ഇതാ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ നിവാസം.
And he will be there, his, and they will be his people, and God himself will be among them.
അവൻ അവർ തന്റെ ജനവും അവൻ അവരുടെ ദൈവവും ആയിരിക്കും.
Now this is not an easy passage.
ഇത് മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള ഒരു വേദഭാഗമല്ല.
But maybe I can help you understand it on a fairly simple basis.
എന്നാൽ ഒരു ലളിതമായിട്ടുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഒരുപക്ഷേ എനിക്ക് സാധിച്ച എന്ന് ഇരിക്കാം.
The whole story of the Bible,
ഈ വേദപുസ്തകത്തിന്റെ ആകമൊത്തം ആയിട്ടുള്ള ആ കഥ എന്നുള്ളത്
is all about the glory of God.
ദൈവത്തിന്റെ മഹിമയെക്കുറിച്ച് ഉള്ളതാണ്.
And because we as humankind created in his glory denied his glory.
നാം മാനവരാശി എന്ന നിലയിൽ തന്റെ സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും തന്റെ മഹിമ നാം തിരസ്കരിച്ചത് നിമിത്തം
sin didn't went away from his glory.
അവിടെ നാം പാപം ചെയ്ത് അവന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി അവന്റെ പക്കൽ നിന്ന് നാം അകന്നു നീങ്ങി.
Then the rest of the story is about how to restore that glory.
തുടർന്നുള്ള കഥയൊക്കെയും ആ മുന്നമേ നമുക്കുണ്ടായിരുന്ന ആ മഹിമ നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടതിനായിട്ടുള്ളതിനെ കുറിച്ച് ഉള്ളതാണ് ബാക്കിയുള്ള വേദഭാഗം.
If you're taking notes, I'm going to give you two comparisons.
നിങ്ങൾ കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് വിധമായിട്ടുള്ള താരതമ്യം നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ്.
In Genesis 1:1 it says, "In the beginning God created the heavens and the earth."
ഉൽപ്പത്തി 1:1-ൽ നാം വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
There you go on the left hand side. Genesis 1:1, the heavens and the earth.
നമ്മുടെ ഇടതുവശത്ത് ഇപ്രകാരം എഴുതുക ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
But we know what happened.
എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം.
So in the second column,
അപ്പോൾ രണ്ടാം ഭാഗത്ത് വലതുവശത്ത്
this is the future.
അത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്.
Revelation 21:1,
വെളിപ്പാട് 21:1,
God creates a new heaven and a new earth.
ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുകയാണ്.
Oh, that's good.
അത് നല്ലൊരു കാര്യമാണ്.
Because I don't like the mountains and the forests and the snow cover of Qatar.
ഇവിടെ ഖത്താറിൽ ഉള്ളതായിട്ടുള്ള കുന്നുകളും മലകളും ആ പച്ചപ്പും ആ മഞ്ഞും ഒന്നും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നില്ല.
A new heaven and a new earth.
ഒരു പുതിയ ആകാശം പുതിയ ഭൂമി.
And in Genesis 1:16,
ഉൽപ്പത്തി 1:16,
he creates the sun and the whole solar system.
താൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
But in Revelation 21:23, in this new heaven and earth,
എന്നാൽ 21:23 വെളിപ്പാടിൽ
no sun, no moon,
പുതിയ ആകാശവും പുതിയ ഭൂമിയിലും അവിടെ സൂര്യനില്ല ചന്ദ്രനില്ല.
No need for a solar system.
അവിടെ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല.
Or if there is one, it's going to be different.
അല്ല, അങ്ങനെ ഒന്ന് ഉണ്ട് എങ്കിൽ, ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും.
For the glory of God illumines that new heaven and new earth.
എന്തെന്നാൽ ദൈവത്തിന്റെ മഹിമ തന്നെയാണ് ആ പുതിയ ആകാശത്തിനും ഭൂമിക്കും വെളിച്ചം പകർന്നു കൊടുക്കുന്നത്.
Then number 3 in Genesis 1 and verse 5, night is established.
ഉൽപ്പത്തി 1:5 അത് മൂന്നാമത്തെ കാര്യം എന്ന നിലയിൽ അവിടെ രാത്രി ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
Let there be light.
വെളിച്ചം ഉണ്ടാകട്ടെ.
But then he separated the light from the darkness.
എന്നാൽ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
He called the light day.
വെളിച്ചത്തിനെ താൻ പകലെന്നും.
And he called the night darkness night.
ഇരുട്ടിനെ രാത്രി എന്നും താൻ വിളിക്കുവാനിടയായിട്ട് തീർന്നു.
And he set up a 24-hour solar system revolution of the earth.
അങ്ങനെ 24 മണിക്കൂർ വീണ്ടും വീണ്ടും ആ സൂര്യനെ വലം വെക്ക നിമിത്തം പകലും രാത്രിയും ഉണ്ടാക്കുവാൻ ആയിട്ട് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു.
But in Revelation 21:25 in the new heaven and earth,
എന്നാൽ വെളിപ്പാട് 21:25 പുതിയ ആകാശം ഭൂമിയിൽ
അവിടെ
പകൽ സമയങ്ങളിൽ
for there shall be no night there,
അവിടെ രാത്രി യാമങ്ങൾ ഉണ്ടാകുകയില്ല.
The gates of that city will never be closed.
പട്ടണത്തിന്റെ ആയിട്ടുള്ള വാതിലുകൾ ഒരിക്കലും അടയ്ക്കപ്പെടുവാൻ പോകുന്നില്ല.
You can leave the front door of your house open and oh, there is no night.
അവിടെ രാത്രി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുൻ വാതിലുകളൊക്കെ തുറന്നിടാവുന്നതാണ്.
Nobody will steal anything.
അവിടെ മോഷ്ടാക്കളായിട്ട് ആരും തന്നെ കാണുകയില്ല.
Nobody will hide in the darkness.
അവിടെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവരായി ആരും തന്നെ കാണുകയില്ല.
Man loves darkness rather than light because his deeds are.
മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് എന്നാൽ തന്റെ പ്രവൃത്തിയൊക്കെയും.
Do you know the answer?
ദോഷമുള്ളതാണ്.
That's right. അദുഷ്ടപ്രദം. Genesis 1:10 in your first column. God creates the ocean.
നമ്മുടെ ആദ്യത്തെ കോളത്തിൽ ഉൽപ്പത്തി 1:10 അവിടെ ദൈവം സമുദ്രങ്ങളെ വെള്ളങ്ങളെ സൃഷ്ടിക്കുന്നു.
He separates the land from the water.
അവിടെ ഉണങ്ങിയ നിലത്തെ വെള്ളത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്.
And the oceans are what keep our planet alive.
ഈ വെള്ളങ്ങളാണ് നമ്മുടെ ഭൂമിയെ തന്നെ ഗോളത്തിനെ സജീവമായി നിലനിർത്തുന്നത്.
The oceans are the great restoration power of our planet.
നമ്മുടെ ഈ ഭൂമി എന്ന ഈ ഗോളത്തിന്റെ പുനർജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഈ വെള്ളങ്ങളാണ് അത് ചെയ്യുന്നത്.
All the garbage goes into the ocean and the ocean somehow absorbs it and restores it.
ഭൂമിയിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും ആ വെള്ളങ്ങളിലേക്ക് അത് നീക്കം ചെയ്യപ്പെടുകയാണ്. നമ്മൾ അറിയാത്ത ഒരു പ്രക്രിയയിൽ കൂടെ അതൊക്കെ ശുദ്ധീകരിച്ച് വീണ്ടും ഭൂമിക്ക് തിരിച്ചു ലഭിക്കുകയാണ്.
From the oceans comes the evaporation that creates rainfall.
ഈ വെള്ളങ്ങളിൽ നിന്നാണ് നമുക്ക് നീരാവി മേളോട്ട് പൊങ്ങി അവിടെ നിന്ന് നമുക്ക് മഴ ലഭിക്കാനിടയായിത്തീരുന്നത്.
It causes plants to grow that then gives us oxygen.
എന്നാൽ അതിനെ തുടർന്ന് സസ്യങ്ങൾ ഉളവാകുകയും ആ സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ജീവവായു ലഭിക്കുവാനിടയായിത്തീരുന്നു.
And 2/3 of the planet is ocean.
ഈ നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും വെള്ളം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്.
If it were half-half, the planet would not survive.
നമ്മുടെ വെള്ളവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു അനുപാതം പകുതി പകുതി ആണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഭൂമി ഒരുപക്ഷെ ചത്തുപോകുവാനിടയായി തീരും.
But the first thing he tells us about the new heaven and new earth in Revelation 21:1 is no seas.
എന്നാൽ ഈ പുതിയ ഭൂമിയും പുതിയ ആകാശത്തെയും കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ വെള്ളങ്ങളില്ല, അവിടെ സമുദ്രമില്ല.
No salt water.
അവിടെ ഉപ്പുവെള്ളമൊന്നുമില്ല.
Doesn't say there's no water.
വെള്ളമില്ല എന്ന് പറയുന്നില്ല.
But there's no ocean.
എന്നാൽ അവിടെ സമുദ്രങ്ങളില്ല.
So it's very different.
അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്.
There's no need to clean things up anymore, are there?
Adu arthamakkunnathu avudte karyangalokkeyum shuddhikarikkendathayittulla yathoru aavashyakathayum avudilla.
We're not going to pump all our sewage and float out all our plastics into the ocean.
Nammude maalinyangal nammude plastic maalinyangalokkeyum aa vellangalilekku olikku vidunna oru avastha avude undagilla.
Where will rainfall come from?
Mazha evidunnaanu ulbhavikkunnathu?
We don't know that there will be rainfall.
Ivide mazha undaagumo ayinte aavashyakatha undo ennu polum nammal ariyunnilla.
It's a new heaven and a new earth.
ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്.
No more floods.
ഇനിയും വെള്ളങ്ങൾ അല്ലെങ്കിൽ പ്രളയങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല.
No more drought.
അവിടെ ഉണക്കിന്റെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പോകുന്നില്ല.
No desert.
അവിടെ മരുഭൂമികൾ ഉണ്ടാകുകയില്ല.
No more hurricanes.
അവിടെ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുകയില്ല.
It's different.
ഇത് വളരെ വ്യത്യസ്തമായ ഒരു ആകാശവും ഭൂമിയുമായിരിക്കും.
Then in chapter 3 of Genesis,
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
the curse comes in.
അവിടെ ശാപം രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
It's announced against humanity.
അത് മാനവരാശിക്കെതിരായിട്ടാണ് ആ ശാപം ഉന്നയിക്കപ്പെടുന്നത്.
But in Revelation 22 and verse 3,
എന്നാൽ ഉൽപ്പത്തി വെളിപ്പാട് 22:3-ൽ,
talking about the new heaven and the new earth,
പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ,
there shall no longer be any curse,
അവിടെ യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല,
and the throne of God and of the Lamb shall be in it,
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും,
and his bondservants shall serve him,
അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും,
no curse.
അവിടെ ശാപമില്ല,
no sin,
അവിടെ പാപമില്ല,
no flesh,
അവിടെ ജഡമില്ല,
in the bad sense of the negative part of our old nature,
നമ്മുടെ പഴയ മനുഷ്യന്റെ ആ സ്വഭാവത്തോട് ഉള്ള ബന്ധത്തിലാണ് ജഡം എന്ന് ഞാൻ അവിടെ പറയുവാൻ ഇടയായി തീർന്നത്,
and no Bollywood,
അവിടെ ബോളിവുഡും നമുക്ക് ദർശിപ്പാൻ സാധിക്കില്ല,
terrible.
അപ്പോൾ അതൊരു മോശപ്പെട്ട അവസ്ഥയായിരിക്കുമോ?
In chapter 3 and verse 19, the Lord brings in death because of sin.
ഉൽപ്പത്തി 3:19-ൽ പാപം നിമിത്തം അവിടെ മരണം ഉണ്ടാകുവാൻ സംഗതി വന്നിരിക്കുകയാണ്.
The death, spiritual death.
ആത്മീയമായിട്ടുള്ള മരണമാണ് അവിടുത്തെ പരാമർശം.
And then physical death.
അതിനെ തുടർന്ന് ശാരീരിക മരണവും സംഭവിക്കുകയാണ്.
And he curses Satan and he curses man.
സാത്താനെയും മനുഷ്യനെയും ദൈവം അവിടെ ശപിക്കുകയാണ്.
But in chapter 21 and verse 4.
എന്നാൽ വെളിപ്പാട് 21:4-ൽ,
and there shall no longer be any death.
അവിടെ ഇനിയും അവിടെ മരണം ഉണ്ടാകില്ല.
In fact, not only that, there will be no mourning, crying, pain. All those things have passed away.
മാത്രമല്ല അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ എല്ലാം തുടച്ചു നീക്കും. അതെല്ലാം കഴിഞ്ഞു പോയ ഒരു സ്വപ്നം പോലെ ആയിത്തീരും.
And that's your inheritance.
അത് നിങ്ങളുടെ അവകാശമായിരിക്കുകയാണ്.
Now in Genesis 3:24,
ഉൽപ്പത്തി 3:24-ൽ,
man is driven out of the garden.
മനുഷ്യനെ അവിടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്.
But principally he is protected from ever touching the tree of life.
അവിടെ നാം അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ താൻ ഇനി ഒരു കാലത്തും ജീവന്റെ വൃക്ഷത്തെ എത്തിപ്പിടിക്കാതിരിക്കത്തക്ക രീതിയിൽ ആണ് അവിടെ വിലക്ക് ഏൽപ്പിക്കപ്പെട്ടത്.
He was given the opportunity beforehand to eat of the tree of life and all the other trees of the garden.
മുമ്പ് ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും അതിനോട് ചേർന്ന് മറ്റ് എല്ലാ ഫലങ്ങളിൽ നിന്നും ഭക്ഷിപ്പാൻ ഉള്ള ഒരു അവകാശം തനിക്ക് നൽകപ്പെട്ടിരുന്നു.
He was only told not to eat of one tree and that's the tree he ate of.
എന്നാൽ ഏക വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത് എന്നുള്ളതായിരുന്നു തനിക്ക് ലഭിച്ച കൽപ്പന.
And then in his fallen state, if he had eaten of the tree of life, he would have remained in that fallen state for all of eternity.
എന്നാൽ അനുസരണക്കേട് കാണിക്കുന്ന നിമിത്തം താൻ അവിടെ ആ അധപ്പനത്തിന്റെ അവസ്ഥയിൽ ചെന്നതിനു ശേഷം തുടർന്ന് ജീവന്റെ വൃക്ഷം കഴിച്ചിരുന്നെങ്കിൽ തന്റെ നിത്യനിത്യ കാലങ്ങളിൽ താൻ ആ വീണാവസ്ഥയിൽ തന്നെ തുടരേണ്ടി വന്നേനെ.
So God protects man from that and puts them out of the garden.
അതുകൊണ്ട് ദൈവം അതിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ജീവന്റെ വൃക്ഷം എത്തിപ്പിടിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വിലക്ക് ഏൽപ്പിക്കുകയാണ്.
And what happened to the tree of life?
എന്നാൽ ഈ ജീവന്റെ വൃക്ഷത്തിന് എന്താണ് സംഭവിച്ചത്?
Well, look at chapter
22 and verse 14.
Blessed are those who wash their robes that they may have right to the tree of life.
ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ
ഭാഗ്യവാന്മാർ.
നഗരത്തിന്റെ വാതിൽ കൂടെ കടക്കുവാൻ അവർക്ക് അനുവാദം ലഭിച്ചിരിക്കുകയാണ്.
The tree of life is still around.
നാം ഓർക്കേണ്ടത് ജീവന്റെ വൃക്ഷവും ഇപ്പോൾ അവിടെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്.
What God has done with that tree of life since Eden until now, I don't know.
ഏദൻ തോട്ടത്തിൽ നടന്ന ആ സംഭവവികാസങ്ങളെ തുടർന്ന് ആ ജീവന്റെ വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് വെളിവായിട്ടില്ല.
But God is in the process of restoring us back to his perfect initial creation.
എന്നാൽ തന്റെ പൂർവ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാനുള്ള ആ സമ്പൂർണതയുടെ പ്രക്രിയയിൽ ദൈവം ഏർപ്പെട്ടിരിക്കുകയാണ്.
And the tree of life is in that new city.
ആ പുതിയ നഗരത്തിൽ അവിടെ ജീവന്റെ വൃക്ഷം സ്ഥിതി ചെയ്യുന്നുണ്ട്.
I wonder what its fruit tastes like.
അതിന്റെ ഫലം അതിന്റെ രുചി എപ്രകാരം ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
What's your favorite fruit?
നിങ്ങൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഫലം ഏതാണ്?
Well, it tastes a million times better than that one.
എന്നാൽ അതിനേക്കാൾ ലക്ഷോതി ലക്ഷം അളവ് മടങ്ങ് ധാരാളമായിരിക്കും കൂടുതലായിരിക്കും അതിന്റെ രുചി.
It's the tree of life.
അത് ജീവന്റെ വൃക്ഷമാണല്ലോ.
Jesus is the life.
നമ്മുടെ കർത്താവാണ് ജീവൻ.
It's interesting that he died on a tree.
താനും ഒരു മരത്തിന്റെ മേൽ ആണ് മരിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്.
To give you
നിങ്ങൾക്ക് എന്ത് തരാം? ജീവൻ തരുവാനായിട്ട് മരിച്ചത്.
And so the tree of life in the New Jerusalem may be the the spiritual drinking and eating of the very Lord Jesus Christ.
ഒരുപക്ഷെ ആ രീതിയിൽ ആത്മീയമായിട്ടുള്ള നിലയിൽ പുതിയ ആകാശവും ഭൂമിയും ഉള്ള ആ സ്ഥലത്ത് ജീവന്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ ആത്മീയമായ നിലയിൽ നമ്മുടെ കർത്താവിനെ തന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കാം.
Whatever it is, it's going to be good.
അത് എന്തു തന്നെ ആയിരുന്നാലും അത് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
Now I could take you to another difficult passage in John talking about eating and drinking of the body and blood of Christ that I think is associated.
ഞാൻ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ഭക്ഷണം ചെയ്യുക പാനം ചെയ്യുക എന്ന് പരാമർശിക്കുന്ന ആ പ്രയാസമേറിയ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും അതും ഇതേ ആശയത്തിന് ആയിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ഭാഗം
തന്നെയാണ്. Symbolic form.
അത് പ്രതീകാത്മകമായ രീതിയിൽ നാം ഇന്ന് ആചരിക്കുകയുണ്ടായി.
Anticipating this future reality.
ആ വരുവാനുള്ള യാഥാർത്ഥ്യത്തെ മുൻകണ്ട് നോക്കി പാർത്തുകൊണ്ടാണ് നാം അത് ചെയ്തത്.
There will be no need for that in the new heaven.
പുതിയ ഭൂമി പുതിയ ആകാശത്തിൽ ഈ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ല.
We will be present of the Lord.
എന്നാൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കും കർത്താവിനോട് കൂടെ ആയിരിക്കും.
And like the hymn says, we will feast on him that our living head.
പാട്ടുകാരൻ പറയുന്ന പോലെ നമ്മുടെ ജീവന്റെ അപ്പം ആയ നമ്മുടെ ക്രിസ്തുവിൽ തന്നെ നാം ഭക്ഷണം ഭക്ഷിക്കുന്നവരായിരിക്കും.
ഉൽപ്പത്തി
3:17 അവസാനമായിട്ട്
അവിടെ
വേദനയും ദുഃഖവും ലോകത്തിലേക്ക് കടന്നു
വരുവാനിടയായിട്ടിരുന്നു.
അവിടെ പുത്ര ഉൽപാദനത്തോടുള്ള ബന്ധത്തിൽ അവയുടെ ആ വേദന,
the pain of toiling to make your day's money.
ആദാമിനോടുള്ള ബന്ധത്തിൽ ആ ദിനചര്യയിൽ തന്റെ ആ വേലയോടുള്ള ബന്ധത്തിൽ താൻ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ള കഷ്ടപ്പാടുകൾ,
life is no longer a joy.
ജീവിതം ഇനിയും ഒരു രീതിയിലും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ വിശേഷമല്ല.
But in Revelation 21:4 in the New Jerusalem,
എന്നാൽ 21:4 വെളിപ്പാടിൽ പുതിയ യെരുശലേമിൽ,
no more pain.
അവിടെ ഇനിയും വേദനയില്ല.
No more toiling.
അവിടെ അധ്വാനങ്ങളില്ല.
Whatever we do up there for all of eternity is going to be wonderful.
നാം നിത്യനിത്യ കാലങ്ങൾ അവിടെ എന്തു തന്നെ നാം ചെയ്താലും അതെല്ലാം വളരെ അത്ഭുതകരമായിരിക്കും മനോഹരമായിരിക്കും.
I said up there, but I really mean right here. Well, wherever the earth is.
ഞാൻ അവിടെ എന്ന് പറയുന്നു, എന്നാൽ ആ പുതിയ ഭൂമി എവിടെ തന്നെ ആയിരുന്നാലും അവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
Now it is an earth.
അത് ഒരു ഭൂമി തന്നെയാണ്.
And it doesn't even talk about this capital city called the New Jerusalem.
അവിടെ തലസ്ഥാന നഗരി ആയ പുതിയ യെരുശലേമിനെ കുറിച്ച് ഒന്നും അവിടെ പറയുന്നില്ല.
And it even mentions nations.
പറയുന്നുണ്ട് ജാതികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്.
So Christ will rule from the New Jerusalem.
ആ തലസ്ഥാന പട്ടണമായ പുതിയ യെരുശലേമിൽ നിന്നായിരിക്കും നമ്മുടെ കർത്താവ് വാഴുവാൻ പോകുന്നത്.
And apparently there will be people groups all over the earth.
മാത്രമല്ല ലോകത്തിൽ ജനസമൂഹങ്ങൾ കൂട്ടങ്ങൾ അവിടെ കാണപ്പെടും.
And we will do wonderful things.
മാത്രമല്ല നാം ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ ചെയ്യുന്നവരായി കാണപ്പെടും.
We will work for the Lord, we will sing for the Lord, we will worship the Lord, we will create for the Lord.
നാം കർത്താവിനായി പാടും, കർത്താവിനെ ആരാധിക്കും, കർത്താവിനായി വേല ചെയ്യും. മാത്രമല്ല കർത്താവിനായിട്ട് ചില കാര്യങ്ങൾ സൃഷ്ടിപ്പാനിടയായി തീരും.
Everything we can't do in this world because we're restricted because of sin and old age and death, we will be able to do that.
പാപത്താലും വാർദ്ധക്യത്താലും മരണത്താലും ഇവിടെ ചെയ്യുവാൻ സാധിക്കാത്ത പരിമിതിയുള്ള ഈ ലോകത്തിൽ ആയിരിക്കുന്നേക്കാൾ ഉപരി വ്യത്യസ്തമായിട്ട് അനവധി കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും.
And one note of hope for the ladies.
സഹോദരിമാരോടുള്ള ബന്ധത്തിൽ വേറെ ഒരു ആശയ്ക്കും വകയുണ്ട്.
No marriage there, so you don't have to make supper for your husband.
അവിടെ വിവാഹം എന്ന് ഉള്ളതില്ല. അവിടെ ഭർത്താക്കന്മാർക്ക് അവിടെ ഇനി വെച്ചുവിളമ്പേണ്ടതായിട്ട് ആവശ്യമില്ല.
But that's okay, man. We're going to eat from the tree of life.
എന്നാൽ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ നാം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ പോവുകയാണ്. അതിന്റെ ആവശ്യം ഒന്നും ഇനിയും കാണുന്നില്ല.
Can you believe that the food there will be better than curry?
ഇവിടത്തെ കറിയേക്കാട്ടിൽ അവിടത്തെ ഭക്ഷണം സ്വാദിഷ്ടമായിരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നോ?
It will be the best curry you've ever tasted.
നിങ്ങൾ ഒരുപക്ഷെ രുചിച്ചതിനേക്കാൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള കറികൾ അവിടെ ലഭിക്കുമായിരിക്കും.
Maybe it will be like that fish curry that had mango in it I had the other day.
കഴിഞ്ഞ വർഷം മാങ്ങ ചേർത്ത ആ മീൻ കറി, അത് അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്.
Well, we won't go there. I'll get hungry.
അതിനെ കുറിച്ച് ഓർത്താൽ എനിക്ക് വീണ്ടും വിശക്കും.
Is the supper going to be good, Brother Philip? Oh, good, good, good. And it's all in the New Jerusalem.
നമ്മൾ ഇതെല്ലാം പുതിയ യെരുശലേമിൽ നമുക്ക് വീണ്ടും ലഭിക്കുന്നതാണ്.
We could go on for hours.
നമുക്ക് മണിക്കൂറോളം ഇപ്രകാരമുള്ള പരാമർശത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും.
But the New Jerusalem has 12 gates.
എന്നാൽ പുതിയ യെരുശലേമിന് 12 വാതിലുകളാണ് ഉള്ളത്.
And they're named after the 12 tribes of Israel.
അത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവരുടെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
It has 12 foundation stones.
അത് 12 അടിസ്ഥാന കല്ലുകളുണ്ട്.
And they're named after the 12 apostles.
അത് 12 അപ്പോസ്തലന്മാരുടെ പേരുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്.
Who's going to be in the New Jerusalem?
പുതിയ യെരുശലേമിലെ ആരാണ് കാണപ്പെടുവാൻ പോകുന്നത്?
All the people of God.
ദൈവത്തിന്റെ എല്ലാ ജനവും അവിടെ കാണപ്പെടും.
Who is the New Jerusalem?
ആരാകുന്നു പുതിയ യെരുശലേം?
Because the New Jerusalem is more than just a place, it's a people.
എന്നാൽ പുതിയ യെരുശലേം ഒരു സ്ഥലം എന്നതിനേക്കാൾ ഉപരി അത് ഒരു കൂട്ടം ജനമാണ്.
The lamb is the light.
അവിടെ കുഞ്ഞാടാണ് വെളിച്ചം.
The temple.
താനാണ് അവിടുത്തെ ആലയം.
It's himself.
ആലയം താൻ തന്നെയാണ്.
And there we are his people.
നാം അവന്റെ ജനമായി അവിടെ കാണപ്പെടും.
And we dwell with him.
തന്നോട് ചേർന്ന് നാം വസിക്കും.
And we enjoy him.
നാം അവിടെ സന്തോഷിക്കും.
And the gates are always open.
വാതിലുകൾ എപ്പോഴും തുറന്ന അവസ്ഥപ്പെട്ട അവസ്ഥയിലാണ്.
We can come into the New Jerusalem and have tea. I'll have coffee please. With the Lord anytime you want.
പുതിയ യെരുശലേമിലേക്ക് പ്രവേശിച്ച് നമുക്ക് നമ്മുടെ കർത്താവുമായി അഭേദ്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇടയായി തീരും.
Oh, heaven's going to be wonderful.
തീർച്ചയായും സ്വർഗം വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്.
സോ മൈ പോയിന്റ് ഇസ് ഐ ക്ലോസ്.
ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്ന മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള വസ്തുത,
യെസ് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ദിസ് എർത്ത്.
ലോകത്തിലായിരിക്കുമ്പോൾ ജീവിതം പ്രയാസം ഉള്ളത് തന്നെയാണ്.
മെനി ഓഫ് us have more of a Job experience than we want to admit.
ഒരുപക്ഷേ നമുക്ക് പഴയ നിയമത്തിലെ യോബിന്റെ ഒരു അനുഭവം ആണ് നാം സമ്മതിച്ചില്ല എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ട് ഉള്ളത്.
But what we've been seen in Philippians.
എന്നാൽ ഫിലിപ്പിയരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ,
living the selfless life,
നിസ്വാർത്ഥ ജീവിതം നാം ജീവിക്കുമെങ്കിൽ,
is living the anticipated life,
അത് വരുവാനായി നാം മുൻകാണുന്നതായിട്ടുള്ള ആ ജീവിതം ഇപ്പോൾ തന്നെ ജീവിക്കുന്നതിന് സമമാണ്.
Paul tells the Colossians in chapter 3 to set your eyes on things above.
കൊലോസ്യർക്കെഴുതിയ ലേഖനം 3 അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നിങ്ങൾ മേലുള്ളതിനെ തന്നെ നോക്കുക.
We're going to see tomorrow night how you do the thinking the same way.
അപ്രകാരം തന്നെ അതിനെക്കുറിച്ച് തന്നെ എപ്രകാരം ചിന്തിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാളെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ കാണാവുന്നതാണ്.
Go home and spend a few days thinking about Revelation 21 and 22.
വെളിപ്പാട് 21 22 രണ്ട് അധ്യായങ്ങൾ ഭവനത്തിലേക്ക് ചെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക.
See, God's told us what our inheritance is.
നമ്മുടെ അവകാശം എന്താണ് എന്ന് മുന്നമേ ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്.
Jesus himself.
നമ്മുടെ കർത്താവ് തന്നെ, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ അവകാശം.
And everything that comes with him.
അവനോടൊപ്പം ലഭിക്കുന്നതായിട്ടുള്ള എല്ലാം ആ അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്.
Even as the father gives his son an inheritance.
പിതാവ് തന്റെ പുത്രനെ അവകാശമായിട്ട് നമുക്ക് നൽകുന്നതോടൊപ്പം,
we are co-heirs with Jesus Christ.
നാം നമ്മുടെ കർത്താവിനോട് കൂടെ ചേർന്ന കൂട്ടവകാശികളും ആയി തീരുന്നിരിക്കുകയാണ്.
Now if that does not give you hope and lift your spirits, nothing can.
ഈ വക ചിന്തകൾ നിങ്ങൾക്ക് പ്രത്യാശ നൽകി തരുന്നില്ല എങ്കിൽ വേറെ ഒരു ചിന്തയ്ക്കും നിങ്ങൾക്ക് ആ രീതിയിൽ പ്രത്യാശയും ഉത്തേജനവും നൽകി തരുവാൻ സാധിക്കില്ല.
May God be praised as we praise him.
നമ്മ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ.